2024 ജനുവരി 7 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. അയോധ്യ ബാലകാണ്ഡം. MP പ്രദീപ്കുമാർ എഴുതുന്നു, അയോധ്യ ഒരുങ്ങുകയാണ്. അവരുടെ ഹൃദയരാമനെ മഹാക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ 3 നിലയിൽ നിർമ്മിക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയത്തിലെ താഴത്തെ നിലയുടെ പണി അതിവേഗം ഉദ്ഘാടനത്തിനായി പൂർത്തിയാക്കുന്നു. മൂടൽ മഞ്ഞിൽ ശാന്തമായി രാമജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായോടൊപ്പം നടന്നു. വൻ സുരക്ഷാ സന്നാഹമാണ് മേഖലയാകെ. മീഡിയ പാസ് കാണിച്ച് സെക്യൂരിറ്റി പരിശോധനയും കടന്ന് ക്ഷേത്ര ഭൂമിയിലേക്ക്. 70 ഏക്കർ ഭൂമിയിൽ 100 കണക്കിന് തൊഴിലാളികൾ. കൂറ്റൻ യന്ത്രങ്ങളുടെ മുരൾച്ച. സൂര്യപ്രകാശം മഞ്ഞിലൂടെ അരിച്ചിറങ്ങി ക്ഷേത്രത്തിന് സ്വർണശോഭ തീർക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 22 തുറന്നുകൊടുക്കുന്ന ശ്രീകോവിൽ താഴ്ത്ത നിലയിലാണ്. 51 ഇഞ്ച് പൊക്കമുള്ള പ്രധാനമൂർത്തി രാംലല്ലയെ താമരയുടെ രൂപത്തിലും ശിലകളുടെ മുകളിൽ പ്രതിഷ്ഠിക്കും. 35 അടി ദൂരത്തിൽ നിന്ന് വിശ്വാസികൾ വിഗ്രഹം ദർശിക്കാൻ കഴിയും. കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന കൃഷ്ണശിലയിലും രാജസ്ഥാനിലെ വെള്ള മാംഗ്രന മാർബിളിലും അടക്കം 3 രാംലല ശില്പങ്ങൾ കൊത്തിയെടുത്തതിൽ 1 ക്ഷേത്ര ട്രസ്റ്റ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. 5 വയസ്സുകാരന്റെ ഓജസ്സും ഓമനത്വം തുളുമ്പുന്ന മുഖമുള്ള രാമശില്പം. സർവവും തങ്കമയം. ക്ഷേത്രത്തിലാകെ 44 വാതിലുകൾ. താഴത്തെ നിലയിൽ 4 പ്രവേശന കവാടങ്ങൾ ഉൾപ്പെടെ 18 വാതിലുകൾ. ഇവയിൽ ശ്രീകോവിലിൽ തുടങ്ങി 14 വാതിലുകൾ സ്വർണത്തിൽ പൊതിയും. ശ്രീകോവിലിന്റെ വാതിലിൽ ദേശീയ പക്ഷി മയിലിന്റെ രൂപം കൊത്തിവെച്ചിരിക്കുന്നു. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ബൽഹർഷ ഇനത്തിലുള്ള ബ്രൗൺ നിറമുള്ള എ ഗ്രേഡ് തേക്കാണ് വാതിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ജില്ലയിൽ വനത്തിൽ നിന്ന് കൊണ്ടുവന്ന തറ മുഴുവൻ തൂവെള്ള മാർബിൾ പാകി രാംലല്ലയെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ തങ്കവസ്ത്രം ധരിപ്പിക്കും. പഴയ വിഗ്രഹത്തിന് പുതിയ വിഗ്രഹത്തിന് തൊട്ടുമുന്നിലെ പടിക്കെട്ടിൽ ഇരിപ്പിടം നൽകും. രാമനവമി പോലെ പ്രധാന ദിവസങ്ങളിൽ നഗര പ്രദർശനത്തിന് കൊണ്ടുപോകും. സീതാ രസോയി ആയ അന്നപൂർണ മാത ക്ഷേത്രത്തിലാകും രാമനുള്ള പ്രസാദം തയ്യാറാക്കുന്നത്. 32 പടികൾ കയറണം. പ്രധാന കവാടം കടന്ന് 32 പടികൾ കയറി ശ്രീകോവിലിന് മുന്നിലെത്താം. കിഴക്കുഭാഗത്തെ വാതിലിൽ വഴിയാണ് ഭക്തർക്ക് പ്രവേശനം. തെക്കുഭാഗത്തെ വാതിൽ വഴി പുറത്തു പോകണം. രാമായണത്തിലെ മഹർഷിമാരായ വാൽമീകി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യ മുനി, മാതാ ശബരി, ദേവി അഹല്യ, നിഷാദ രാജാവ് എന്നിവർക്കായി ക്ഷേത്രങ്ങൾ നിർമ്മിക്കും. ജടായുവിന്റെ മൂർത്തിയും ക്ഷേത്രത്തെ ചുറ്റി വൻ മതിൽ ഉണ്ടാകും. 4 മൂലകളിലായി സൂര്യൻ, ഭഗവതി, ഗണപതി, ശിവൻ എന്നിവരുടെ മൂർത്തികൾ സ്ഥാപിക്കും. 1 നിലയിൽ ദർബാർ. 250 അടി വീതിയിലും 161 അടി ഉയരത്തിലുമാണ് ഉത്തരേന്ത്യൻ നാഗര രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നത്. ഓരോ നിലയ്ക്കും 20 അടി ഉയരം. ശ്രീരാമന്റെ ദർബാറാണ് 1 നിലയിൽ ഒരുക്കുക. രാമനും സീതയും തങ്ക സിംഹാസനത്തിൽ ഇരിക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിക്കും. സമീപത്ത് ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർ തൊഴുകയോടെ മുട്ടുകുത്തി ഹനുമാൻ ഇവിടെ പണികൾ നടക്കുന്നതേ ഉള്ളൂ. 2025 അവസാനത്തോടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പണികളും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത്. 1000 വർഷം ആയുസ്. കടുത്ത വെല്ലുവിളികൾ നേരിട്ടാണ് ക്ഷേത്ര സമുച്ചയം ഉയരുന്നത്. ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു, ദുർബലമായ ഇളകിയ മണ്ണായിരുന്നു വലിയ വെല്ലുവിളി. സരയു നദിയുടെ സാന്നിധ്യവും മഴക്കാലത്ത് നദീജലം ക്ഷേത്രത്തിന്റെ 50 മീറ്റർ അടുത്തുവരെ എത്താറുണ്ട്. മണ്ണൊലിപ്പിനും സാധ്യത. ഭൂകമ്പ മേഖലയാണെന്നതും പാറക്കെട്ടുകൾ തീരെയില്ലാത്തതും ബുദ്ധിമുട്ട്. കൃത്രിമ പാറക്കെട്ടൊരുക്കിയാണ് വെല്ലുവിളി മറികടന്നത്. ഇളകിയ മണ്ണ് നീക്കി 14 മീറ്റർ ആഴത്തിൽ 56 പാളികളായി കോൺക്രീറ്റ് അടിത്തറയിട്ടു. പാറപ്പൊടി, ഫ്ലൈ ആഷ് എന്നിവ ചേർത്തു. 9 ഏക്കർ വിസ്തൃതിയിലുള്ള ക്ഷേത്ര സമുച്ചയത്തിന്റെ അടിയിൽ കൃത്രിമ പാറയായി അതുമാറി. 6.5 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പം ഉണ്ടായാലും അനങ്ങില്ല. ക്ഷേത്ര നിർമ്മാണത്തിന് ഇരുമ്പും സ്റ്റീലും ഉപയോഗിച്ചിട്ടില്ല. പച്ചപ്പിന്റെ ക്ഷേത്രഭൂമി. 70 ഏക്കറിന്റെ 70% പച്ചപ്പ് നിലനിർത്താനാണ് പദ്ധതി. നിലവിൽ 600 ൽ പരം മരങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തിയിട്ടുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിന് ആകെ 392 തൂണുകൾ ഉണ്ടാകും. താഴത്തെ നിലയിൽ മാത്രം 190 തൂണുകൾ. ക്ഷേത്രം ആത്മനിർഭർ ആണെന്ന് ഭാരവാഹികൾ. സ്വന്തമായി പവർ ഹൌസ് സ്റ്റേഷൻ. അവിടെ നിന്നാണ് വൈദ്യുതി. 2 സ്റ്റീ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഫയർ ബ്രിഗേഡ്, അണ്ടർഗ്രൌണ്ട് റിസർവയർ എന്നിവയും ഉണ്ടാകും. ദർശനം മാത്രമേ അയോധ്യയിൽ ഉണ്ടാകുകയുള്ളൂ. വഴിപാടുകൾ ഇല്ല. പണം വാങ്ങി സ്പെഷ്യൽ തൊഴിൽ എന്ന ഏർപ്പാടില്ല. VIPകൾ സമയം നേരത്തെ അറിയിക്കുമ്പോൾ അതനുസരിച്ച് ക്രമീകരണം നടത്തും. ക്ഷേത്രത്തിന്റെ പ്രസാദം പുറത്തെ കൗണ്ടറിൽ ലഭിക്കും. സൗജന്യമാണിത്. പ്രായമായവർക്കും അംഗപരിമിതർക്കും ലിഫ്റ്റും റാമ്പുകളും ഉണ്ടാകും. ഒരേ സമയം 25,000 തീർത്ഥാടകർക്ക് അവരുടെ സാമഗ്രികൾ സൂക്ഷിക്കാൻ ലോക്കർ സൗകര്യമുള്ള തീർത്ഥാടക സൗകര്യ കേന്ദ്രം ഒരുക്കും. ആശുപത്രി സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. മുഖച്ഛായ മാറി അയോധ്യ. നഗരത്തിലെ മാറ്റം പ്രകടമാണ്. പാതകൾ വികസിച്ചിരിക്കുന്നു. കച്ചവട സ്ഥാപനങ്ങൾ പുതുക്കിപ്പണിയുന്നു. എങ്ങും വിശ്വാസികളുടെ ഒഴുക്ക്. ബാറ്ററിയിൽ ഓടുന്ന ഈ റിക്ഷകൾ തലങ്ങും വിലങ്ങും പായുന്നു. ഇപ്പോൾ എല്ലാ വഴികളും താൽക്കാലിക ക്ഷേത്രത്തിലേക്കാണ്. ജനുവരി 22 പുതിയ ക്ഷേത്രം തുറക്കുന്നതോടെ ജനം വഴി മാറിയൊഴുകും. രാംപദം, ഭക്തപദം, ധർമ്മപദം, സുഗ്രീവകോട്ടയും കടന്നാണ് ക്ഷേത്രത്തിൽ എത്തേണ്ടത്. വഴിയുടെ ഇരുവശത്തും അവസാനവട്ട മിനുക്കുപണികൾ അതിദ്രുതം പുരോഗമിക്കുന്നു. മതിലുകൾ, ടെറാക്കോട്ട, കളിമൺ ശില്പങ്ങളും മുറൽ പെയിന്റിങ്ങും ഉപയോഗിച്ച് സൗന്ദര്യവൽക്കരിക്കുന്നു. രാമായണ കഥയാണ് ശില്പങ്ങളിലൂടെയും ചിത്രങ്ങളിലൂടെയും പറയുന്നത്. രാമക്ഷേത്രത്തിന്റെ പ്രധാന പ്രവേശന കവാടം രാമജന്മഭൂമി ഭദിയിലാണ്. 90 അടിയാണ് അവിടെ റോഡിന്റെ വീതി. നായാഘട്ടിലെ രാമകഥ മ്യൂസിയവും നവീകരിക്കുന്നുണ്ട്. അയോധ്യയിലെ കുറച്ചു കുട്ടികൾ തെരുവിൽ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. വിശ്വാസികളുടെ നെറ്റിയിൽ ജയ ശ്രീറാം അച്ചു ഉപയോഗിച്ച് തിലകം ചാർത്തി 20-30 രൂപ വരുമാനം ഉണ്ടാക്കുന്നു. ഭസ്മവും കുങ്കുമവും ചന്ദനവും ഉപയോഗിക്കുന്നു. പലരും കുടുംബസമേതമാണ് ഇത്തരത്തിൽ ജയ ശ്രീറാം പതിപ്പിക്കുന്നത്. വിശ്വാസം അതിന്റെ പരകോടിയിലാണ്. സ്വദേശികൾ മാത്രമല്ല വിദേശികളെയും ധാരാളം കാണാം. ഇസ്രയേലിലെ ഗിൽ അയോധ്യയിലെത്തിയത് അതിന്റെ ചരിത്രപരമായ കൗതുകങ്ങൾ നേരിട്ട് കാണാനാണ്. ക്ഷേത്രനഗരിയെ അടുത്തറിയുകയാണ് ഉദ്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ ഒട്ടേറെ വിദേശികൾ അയോധ്യയിലേക്ക് എത്തുന്നു. സരയു നദീകരയിലും തിരക്കേറെ. സർജു നദി എന്ന് ആണ് അയോധ്യയിലുള്ളവർ സംബോധന ചെയ്യുന്നത്. ആഡംബരത്തിന്റെ ടെന്റ് സിറ്റി. അയോധ്യയിലെ 5 ഇടങ്ങളിൽ മിനി സിറ്റി മാതൃകയിലാണ് ആഡംബര സൗകര്യങ്ങളോടെ സിറ്റി തയ്യാറാക്കുന്നത്. ബ്രഹ്മഗുണ്ട്, ഗുപ്താർഗഡ്, ബാക് ബിജേസി, രംഗദ, പാർവകാർസ്, സേവ്പുരം എന്നിവിടങ്ങളിൽ അവധ്, വാരണാസി, ഭഷ്ണ പെരുമ ആസ്വദിക്കാം. ഓപ്പൺ തിയേറ്റർ, കരകൌശല വിൽപ്പന കേന്ദ്രങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകും.